സഹോദരൻ ഡീമസിനും സഹോദരൻ കാൾ ഷക്കേരിയനും അല്ലെങ്കിൽ ഡീമസ് ഷക്കേരിയനും സഹോദരൻ കാൾസ് വില്യംസിനും കൂടാതെ എല്ലാ പ്രതിനിധികളോടും ഞാൻ നന്ദിയുള്ളവനാകുന്നു. ഇവിടെയുള്ള കൃഷിക്കാരനായ സഹോദരനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും എനിക്ക് ഒന്നും പറയാൻ കഴിയാതെയുമായി വന്നു. കാരണം ഞാൻ പങ്കെടുത്തിട്ടുള്ള മറ്റേതൊരു കൺവെൻഷനിലും കൂടുതലായി ഈ കൺവെൻഷനിൽ ഞാൻ ആനന്ദിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും യോജിപ്പും വാസ്തവമായ കൂട്ടായ്മയും സഹോദര പ്രീതിയും മറ്റേതൊരു കൺവെൻഷനിലും ഞാൻ കണ്ടിട്ടില്ല. മറ്റൊരു കാര്യം എന്താണെന്നാൽ ഞാൻ സ്വർഗത്തിലെ പുതിയ പ്രതിനിധികളെ, അതായത് വളരെയധികം പുതിയ സഹോദരന്മാരെ കണ്ടുമുട്ടുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കൈപിടിച്ചു കുലുക്കുവാൻ എനിക്ക് അവസരമുണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ്. കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഈ ബാപ്റ്റിസ്റ്റുകാരനായ സഹോദരനെ ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, ഇർവിൻ എന്നാകുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അമ്മാവിയുടെ പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷയുടെ കാർഡ് അദ്ദേഹം എന്റെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു. 20 വർഷങ്ങളോളമായിട്ട് അവർ ഈ പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷയുടെ കാർഡ് തന്റെ കൈവശം വെച്ചിരുന്നു. അവർക്ക് സുഖമില്ലാതെയായിട്ട് മരിക്കുന്ന അവസ്ഥയിൽ ഈ യോഗത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അതെന്ത് രോഗമായിരുന്നുവെന്ന് ഒരുപക്ഷെ ഡോക്ടറിന് വിശദീകരിക്കാൻ കഴിഞ്ഞേക്കാം. അത് കുഷ്ഠം പോലെ എന്തോ ഒന്നായിരുന്നു, എന്നാൽ കുഷ്ഠരോഗമായിരുന്നില്ല. ഒരു ശസ്ത്രക്രിയ നടത്തി എന്തോ ഒരു ഞരമ്പ് അവർക്ക് അതിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു ചെടി നട്ടതുപോലെ ഒരിടത്ത് തന്നെ അവർക്ക് ഇരിക്കേണ്ടതായി വരും. അങ്ങനെ അവർ യോഗത്തിലിരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ കാർഡ് വിളിക്കുകയുണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ അവരുടെ പക്കലേക്ക് നയിച്ചു. അങ്ങനെ അവരെന്ന് പരിപൂർണ സൗഖ്യം പ്രാപിച്ച് പിന്നിലായിട്ടിരിക്കുന്നു. അതിനുവേണ്ടി നാം വളരെ നന്ദിയുള്ളവരാകുന്നു. അമ്മാവി, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? ദൈവപുത്രനിലുള്ള നിങ്ങളുടെ ധീരമായ വിശ്വാസത്തിന് വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, അവൻ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്നതുവരെയും ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുന്നതുവരെയും അവൻ നിങ്ങളെ ആരോഗ്യവതിയായിരിക്കെ കാക്കട്ടെ. അങ്ങനെ അവർ ഈ പ്രാർത്ഥനയുടെ കാർഡ് ഇത്രയും വർഷക്കാലം സൂക്ഷിച്ചു വെക്കുകയും ഇന്ന് രാത്രിയിൽ അതിനെ കാണിക്കുകയും ചെയ്തിരിക്കുന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. നിങ്ങൾക്കറിയാമോ, ഇത് അപ്പത്തെ വെള്ളത്തിന്മേലേറുക എന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏറെ കാലം കഴിഞ്ഞ് നിനക്കത് കിട്ടും എന്ന് ഞാൻ പറയുകയുണ്ടായിരുന്നു. വളരെയധികം മിടുക്കരായ ശുശ്രൂഷകരുമായി കണ്ടുമുട്ടുന്നതിന് എനിക്കൊരു സൌഭാഗ്യം ലഭിക്കുകയും അവരുടെ കൂട്ടായ്മയും സഹകരണത്തെയും ഞാൻ തീർച്ചയായും വിലമതിക്കുന്നു. അടുത്ത വർഷം കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം ഈ ഭൂമിയിലുണ്ടെങ്കിൽ തിരികെ വീണ്ടും വരുന്നതിനായി സഹോദരൻ കാൾ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷം വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുമുട്ടുമെന്ന് ഞാൻ ആശിക്കുകയും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ വേറൊരു പ്രതിനിധിയും കൊണ്ടുവരുമെന്ന് ആശിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ റീഡ് ആണ് അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഞാൻ 250 മൈലുകളോളം യാത്ര ചെയ്ത് ഡോക്ടർ റീഡിനെ കേൾക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയം മുമ്പ് എന്തോ ഒരു കാര്യം സംഭവിച്ചു. ഡോക്ടർ റീഡ് സംസാരിക്കുന്നത് കേൾക്കുന്നതിനായി 1000 മൈലുകൾ തന്നെ വണ്ടി ഓടിക്കുന്നതാണ്. എന്നാൽ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കെ ഞാൻ കുറച്ചു നേരം മുമ്പ് കേട്ടതായ കാര്യത്തെ കേൾക്കുന്നതിനായി 1000 മൈലുകൾ തന്നെ വണ്ടി ഓടിക്കും. അതത്രമാത്രം അത്ഭുതകരമായ കാര്യമായിട്ട് ജഡരക്തങ്ങൾക്ക് അതിനെ വെളിപ്പെടുത്താൻ കഴിയുകയില്ല. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ ആയിരിക്കണം. ആരോ എന്റെ ജീവിതത്തെ ഈ രീതിയിൽ ഉത്സാഹിപ്പിച്ചിരിക്കുന്നത് കാണുന്നതിൽ ഞാൻ തീർച്ചയായും എന്റെ ജീവിതകാലം മുഴുവൻ വളരെ നന്ദിയുള്ളവനായിരിക്കും. ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നാൽ, എനിക്ക് എപ്പോഴെങ്കിലും ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമുണ്ടായിട്ട് ഒരു ഡോക്ടറിനെ വിളിക്കേണ്ടതായി വന്നാൽ ഞാൻ ഡോക്ടർ റീഡിനോട് എന്റെ അടുക്കൽ എളുപ്പം തന്നെ എത്താൻ പറയും. എനിക്ക് ആ വ്യക്തിയെ ശസ്ത്രക്രിയയ്ക്കായി വിശ്വസിക്കാൻ കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ എന്റെ മേൽ പ്രവർത്തിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്ന കൈകൾ അതായിരിക്കും. എനിക്കങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് അദ്ദേഹം ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു വ്യക്തിയെ അതിനുവേണ്ടി പ്രവർത്തിക്കാനായി ഞാൻ ആവശ്യപ്പെടും. കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് എന്ന് പറയുന്നതാണ് ശരി, ഒരു പ്രത്യേക കാര്യം സംഭവിച്ചത് വാസ്തവമായും എനിക്കൊരു വിചിത്രമായ സംഗതിയായിരുന്നു. ഞാനത് ചുരുക്കി പറയാം. കാരണം ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന സഹോദരന്റെ സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിന്റെ ശുശ്രൂഷയ്ക്ക് ഒരുവിധം അഭിനന്ദനപരമായ കാര്യമായി ഞാൻ കരുതുന്നു. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ ചെറിയ സംഗതികൾക്ക് എന്നെ അപേക്ഷിച്ച് ഒരർത്ഥമുള്ളതായ കാര്യമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ മേൽ യാദൃച്ഛികമായി എന്തെങ്കിലും സംഭവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് യേശു പറഞ്ഞതായി നാം അറിയുന്നു. അതിനാൽ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ എളിയ ശുശ്രൂഷയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നതിനും എല്ലാവരെയും സഹായിക്കുന്നതിനും നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു സഹായമായിരിക്കുന്നതിനും അങ്ങനെ നാം തമ്മിൽ സഹായിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനുമാകുന്നു. അതിൽ ഓരോ ചെറിയ കാര്യങ്ങൾക്കും എനിക്കൊരർത്ഥമുണ്ട്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് എന്റെ വേദഭാഗം കിട്ടാതെ വന്നത് വിശ്വസിക്കുന്നത് വളരെ കഠിനമായ ഒരു കാര്യമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. ഇത് ക്രിസ്തുമസിന് എന്റെ ഭാര്യ എനിക്ക് തന്ന ഒരു പുതിയ വേദപുസ്തകമായിരുന്നു. എന്റെ പഴയത് കീറിപ്പോയിരുന്നു. 20 വർഷക്കാലത്തോളം ഞാനത് ഉപയോഗിച്ചിരുന്നു. ഹൂസ്റ്റൺ ഗോസ്പൽ ടാബർനക്കളിലെ ജനങ്ങൾ ഞാൻ എന്റെ സുവിശേഷയോഗങ്ങൾ തുടങ്ങിയപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്നതായിരുന്നു. ഞാനതിനെ അത്രമാത്രം സ്നേഹപൂർവ്വം ലാളിച്ചിട്ട് അതിന്റെ താളുകളും മറ്റെല്ലാം വിദേശയാത്രയിലും മറ്റെല്ലായിടത്തും ഉപയോഗിച്ചിട്ട് ഇളകിക്കഴിഞ്ഞിരുന്നു. ഉത്പത്തിയുടെ അധ്യായത്തിന്റെ ഒരു താളെടുത്തിട്ട് അതിന്റെ ബാക്കി ഭാഗം ദിനവൃത്താന്തത്തിൽ എവിടെയെങ്കിലും കണ്ടുപിടിക്കേണ്ടതായി വന്നിരുന്നു. അങ്ങനെ അത് വേദപുസ്തകത്തിൽ ഞാൻ ഒട്ടിച്ചു വെച്ചിരുന്നു. അതിനാൽ ക്രിസ്മസിന് അവൾ എനിക്കൊരു വേദപുസ്തകം കൊണ്ടുവന്നു തന്നു. ആ പഴയ പുസ്തകം മാറ്റിവെക്കുന്നത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതെനിക്ക് അത്രമാത്രം പ്രിയമേറിയതായിരുന്നു. ഞാൻ പറഞ്ഞു, യേശുവിന്റെ വരമ്പും മുമ്പ് ഞാൻ പോവുകയാണെങ്കിൽ ഇതെന്റെ മേൽ വെച്ചേക്കണം, ഇതെന്നോടൊപ്പം പോയിക്കൊള്ളട്ടെ. അങ്ങനെ നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇതിനോടൊപ്പം വരുന്നതായിരിക്കും. അങ്ങനെ എന്റെ അഭിപ്രായം ഇതൊക്കെയായിരുന്നു. അത് ഞാനൊരു ചെറിയ കഥ പറയാറുള്ളത് പോലെയാണ്. ഇത് ദൈവം നിന്നെയാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഒരു വട്ടം ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അത് സഹോദരൻ എൽ പിക്കറ്റ് ആയിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ന്യൂയോർക്കിൽ വെച്ചുള്ള ഒരു യോഗത്തിൽ വെച്ച് ഞാൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും അദ്ദേഹം എന്നോട്, നിങ്ങളൊരു പ്രാസംഗികനായിരിക്കെ ഈ വാണിജ്യക്കാരുമായിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു. ഞാനും ഒരു വാണിജ്യക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട വ്യവസായമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അഷ്വറൻസ്, അതായത് ഉറപ്പിന്റെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇൻഷുറൻസ്, അതായത് രക്ഷാഭോഗ പദ്ധതി എന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹം വിചാരിച്ചു. അതിനാൽ ഞാൻ അഷ്വറൻസ്, അതായത് ഉറപ്പിന്റെ എന്ന് പറഞ്ഞു. ഓ, അത് ഏത് തരത്തിൽപ്പെട്ട ഇൻഷുറൻസ് ആണ് എന്ന് വിൽക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. നിത്യജീവന്റെ എന്ന് ഞാൻ പറഞ്ഞു. അതെ, നിത്യജീവന്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് വിൽക്കുന്നില്ല, എന്നാൽ ഞാൻ സ്വയമായിട്ട് ഈ പോളിസി എടുക്കുന്ന ആളാകുന്നു. കൂടാതെ ഇത് മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കാൻ ശ്രമിക്കുകയുമാകുന്നു. എന്നോടൊപ്പം ഒരിക്കൽ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ ഒരു ഇൻഷുറൻസിന്റെ വിൽപ്പനക്കാരനായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഇൻഷുറൻസ് കൊള്ളാം, എന്നാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അയാൾ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ബില്ലി, ഞാൻ നിനക്ക് കുറച്ച് ഇൻഷുറൻസ് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരനെ എനിക്കറിയാം, എന്റെ സഹോദരൻ തലസ്ഥാനത്ത് അത് വിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് ഇൻഷുറൻസ് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഓ വിൽമർ, നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവന്റെ സഹോദരൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നേക്കാം. അദ്ദേഹമാണ് അപ്പർ റൂം, അതായത് മാളികമുറി എന്ന ലഘുലേഖന എഴുതുന്നത്. എന്റെ പക്കൽ ഉറപ്പ്, അതായത് അഷ്വറൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്ത്? എന്ന് അദ്ദേഹം ചോദിച്ചു. എന്റെ ഭാര്യ എന്നെ ഒരു കള്ളത്തരം പറയുന്ന വ്യക്തി എന്ന മാതിരി നോക്കിയിട്ട് ബില്ലി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഹാ, അതെ, എന്റെ പക്കൽ അഷ്വറൻസ് ഉണ്ട്. ഓ, എന്നോട് ക്ഷമിക്കണം, നിന്റെ പക്കൽ യാതൊരു ഇൻഷുറൻസും ഇല്ല എന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടുപോയി. ഞാൻ പറഞ്ഞു, അല്ല, എന്റെ പക്കൽ അഷ്വറൻസ്, അതായത് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പിടികിട്ടിയിട്ട് നീ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അഷ്വറൻസ് എന്ന് ഞാൻ പറഞ്ഞു. കൊള്ളാം, എന്താണ് നീ അർത്ഥമാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാഴ്ത്തപ്പെട്ട ഉറപ്പ്, യേശു എന്റേതാകുന്നു. ഓ, ദിവ്യ മഹത്വത്തിന്റെ എന്തൊരു മുൻസ്വാദാകുന്നു. ഞാൻ രക്ഷയുടെ അവകാശിയും ദൈവത്താൽ വില കൊടുക്കപ്പെട്ടവനും അവന്റെ ആത്മാവിൽ ജനിച്ചവനും അവന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവനുമാകുന്നു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, ഞാനത് വിലമതിക്കുന്നുവെന്ന് നിനക്കറിയാം, അതൊരു നല്ല കാര്യമാണ്. എന്നാൽ മകനെ, അത് നിന്നെ ഇവിടെയുള്ള ശവക്കുഴിയിൽ ഇറക്കാൻ ഇടയാക്കിയില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ അതിനെ അതിൽ നിന്നും പുറത്താക്കാൻ ഇടയാക്കും. അതിലിറങ്ങുന്നതിനെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നില്ല, അതിൽ നിന്നും പുറത്തു കടക്കുന്നതാണ് കാര്യം. അതുകൊണ്ട് നാം എല്ലാവരും അതിനെക്കുറിച്ച് പ്രകാരമാണ് അനുഭവപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ എന്റെ വേദപുസ്തകം തുറന്നപ്പോൾ എന്റെ വേദഭാഗത്തെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പുതിയ വേദപുസ്തകമാണ് എടുത്തിരുന്നത്. ഞാൻ പഴയതിൽ നിന്നും അത് വായിച്ചിരിക്കുകയും പുതിയതും എടുത്തുകൊണ്ട് കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇവിടെ കോടി വരികയുമാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് മറിച്ചിട്ട് അതിവിടെയാകുന്നു എന്ന് വിചാരിച്ചു. അത് വിശുദ്ധ യോഹന്നാൻ 16:21 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് വായിക്കേണ്ട ഭാഗമേ ആയിരുന്നില്ല. ഞാൻ സഹോദരൻ മോറിനോട് ചോദിച്ചു, അവിടെയല്ലേ ഇതായിരിക്കുന്നത്? അതെ. ഞാൻ വീണ്ടും തിരിച്ചു നോക്കി, അതവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ താളുകൾ ആസ്ഥാനത്തായി കാണപ്പെട്ടിരുന്നത് പോലെ ഞാൻ വിചാരിച്ചു. അതിനുശേഷം സഹോദരൻ സ്റ്റാൻലി ഇവിടെ കടന്നു വന്നു. ബിഷപ്പ് സ്റ്റാൻലി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായത്. ആ മനുഷ്യൻ എന്താണ് അർത്ഥമാക്കിയെന്ന് എനിക്കറിയില്ല, എന്നാൽ അതെനിക്ക് അത്രമാത്രം ഒരു ആശ്വാസമായിരുന്നു. അദ്ദേഹം എന്റെ അടുക്കലേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, ഉറച്ചു നിന്നുകൊള്ളുക സഹോദര, ദൈവം ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയായിരിക്കും. അദ്ദേഹം അത് പറയുമെന്ന് ചിന്തിക്കുന്നത് തന്നെ എന്നെ ഉത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം പ്രവചിക്കുകയായിരുന്നുവെന്ന് മനസ്സിലായോ എന്ന് ഞാൻ അതിശയിക്കുകയാണ്. എന്നാൽ കുറച്ചു നേരം മുമ്പ് അദ്ദേഹത്തോട് ഇവിടെ എത്തുന്നതിന് മുമ്പ് സംസാരിച്ചതിൽ നിന്നും അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ ഞാൻ എന്റെ സന്ദേശമായ ജന്മവേദനകളിൽ നിന്നും അത് കൊണ്ടുവന്നു. അതിൽ താമരയെക്കുറിച്ചുള്ള എന്റെ സംസ്കാര ശൂന്യമായ രീതിയും മറ്റും അതിലായിരുന്നു. അതെപ്രകാരം വെള്ളത്തിനടിയിൽ ജനിക്കുകയും സൂര്യനിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് വരികയും മഞ്ഞുതുള്ളിയും മറ്റെല്ലാമായിരുന്നു. അതിനുശേഷം അത് വീണ്ടും ജനിച്ചു വരുന്നതിന്, മരിച്ചിട്ട് അഴുകുന്നതിനെയും മറ്റെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അതിൽ കൂടെ സഭയുടെ ചിത്രമുണ്ടാക്കിയായിരുന്നു. അതൊരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കാൻ പോകുന്നത് പോലെയാണ്. ഇന്ന് നമുക്കുള്ള വൈദ്യന്മാർ പറയും, നിങ്ങളുടെ കാല് ഉപ്പൂറ്റിയുടെ പിന്നിലായി ഉരച്ചിട്ട് മുഖത്തെ ക്യാൻസർ സുഖപ്പെടുത്താൻ കഴിയും. എന്നാൽ ഒരു നല്ല വൈദ്യൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുകയില്ല. എന്നാൽ തന്റെ വൈദ്യ ഗവേഷണത്തിന്റെ പുസ്തകത്തിൽ അയാൾ പഠിച്ചിരുന്നതിനെ കുറിച്ച് അതിനനുസരിച്ച് ചികിത്സ നടത്തുന്നതാണ്. അപ്രകാരമാണ് ഞാനും രോഗിയെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നത്. സഭയ്ക്ക് സുഖമില്ല എന്ന് ഞാൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ കൈകൊലുക്കലിന്റെയോ അല്ലെങ്കിൽ ഒരു സഭാ സംഘടനയുടെ ആവശ്യമുണ്ടായിരിക്കുന്നുവെന്നോ ഞാൻ പറയാൻ ശ്രമിക്കുകയില്ല. അതിനുവേണ്ടി എനിക്കറിയാവുന്ന ഈ പുസ്തകത്തിനനുസരിച്ച് ഞാൻ അത് ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ സഭയിൽ പൊങ്കൻപനി പുറപ്പെടുന്നത് കാണുമ്പോൾ സഭയെ അതിൽ നിന്നും പുറത്താക്കുന്നതിന് പൊങ്കൻപനിക്ക് വേണ്ടിയുള്ളതായ മരുന്ന് കുറിപ്പിനെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പാപം പൊട്ടിപ്പുറപ്പെടുന്നത് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഏശാവിനെയും യാക്കോവിനെയും കൂട്ടി താരതമ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളെയും അതിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അത് അവസാനം വരെ കൊണ്ടുവന്നിട്ട് എന്റെ അവസാനത്തെ തിരുവെഴുത്തുമായി അത് താരതമ്യപ്പെടുത്തിയിട്ട് യേശു പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മുടെ മുഖ്യ വൈദ്യൻ സഭയുടെ അവസ്ഥ അന്ത്യകാലത്ത് എന്തായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ, അത് ലാവതിക്കാകുകയും നീ ധനവാനും കുരുടനും നഗ്നനും ദരിദ്രനുമായിരിക്കുകയും അങ്ങനെ ഒരു സഭയായിരിക്കുകയും സോദോമിന്റെ കാലത്തോട് അത് സാദൃശ്യപ്പെട്ടിരിക്കുകയും ചെയ്യും. അത് സത്യമാണെന്ന് നമുക്കറിയാം. നാം അത് ഇതിഹാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവൻ നോഹയുടെ കാലത്തെ ആദ്യം കൊണ്ടുവരികയും അതിനുശേഷം സോദോമിന്റെ കാലത്തെ കൊണ്ടുവരികയുമാണ് ഉണ്ടായത്. അപ്രകാരമാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും. ചരിത്രം പലപ്പോഴും സ്വയമായി തന്നെ ആവർത്തിക്കപ്പെടാറുണ്ട്. ചരിത്രം അത് ചെയ്യുന്നെങ്കിൽ തിരുവെഴുത്തിലെ വാഗ്ദത്തങ്ങളും അത് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് മത്തായിയുടെ 3-ാം അധ്യായത്തിൽ മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ചുള്ള സൂചനകളെ നോക്കിയാൽ അത് അവന്റെ പുത്രനായ യാക്കോബായിരുന്നു മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തപ്പെട്ടിരുന്നത്. അത് കുറഞ്ഞ പുത്രനായിരുന്നു. എന്നാൽ അവന്റെ വലിയ പുത്രനായ യേശുവിനെയും അവൻ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തിയിരുന്നു. അതിനാൽ ഇതിന് ഒരു മിശ്രിതമായ അർത്ഥമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ചുള്ള എന്റെ വിചാരങ്ങളെ കൊണ്ടുവരികയും ചെയ്തിട്ട് ഞാൻ പ്ലാറ്റ്ഫോം വിട്ട് പുറത്തു പോരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് സാൻഡ്വിച്ച് ആവശ്യമായിട്ട് ഞങ്ങൾ ഇവിടെ എവിടെ നിൽക്കുകയുണ്ടായി. ഞാൻ അകത്ത് കടന്നപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബില്ലി, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെയായിട്ട് അത്രമാത്രം ഞാൻ സങ്കോചപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. കാരണം ഞാനാണ് ഈ വേദപുസ്തകം നിനക്ക് തന്നത്. എന്നാൽ അത് എഴുതിയതും അതിന്റെ താളുകളെ പ്രകാരം ഇട്ടതും നീ അല്ലല്ലോ പ്രിയെ എന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എന്നിരിക്കലും അതൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ നിനക്ക് തന്ന വേദപുസ്തകത്തിൽ ഒരു ന്യൂനത ഉണ്ടായിരിക്കുന്നല്ലോ. ഒരുപക്ഷെ അങ്ങനെ അല്ലായിരുന്നേക്കാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്റെ മക്കളിൽ ഒരാൾ അതെടുത്തിട്ട് അതിന്റെ താളുകളെ മറച്ചു നോക്കി. ഇല്ല, അതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ നേരെ അടിയിലായി 2 താളുകൾ തമ്മിൽ ഒട്ടിയിരുന്നു. അതായത് 16-ാം അധ്യായം ഈ വശത്തും അതിന്റെ തുടർച്ചയായ ഭാഗം മറ്റേ വശത്തുമായിരുന്നു. 17-ാം അധ്യായം തുടങ്ങിയിരുന്നത് ശരിക്കും സമ്പൂർണമായ രീതിയിൽ നേരെ അപ്പുറത്തായിരുന്നു. എന്നാൽ ആ ഇന്ത്യയിലെ കടലാസ് അത്രയും കനം കുറഞ്ഞതായിട്ട് തമ്മിൽ ഒട്ടിയിരിക്കുകയും ഞാൻ 16-ാം അധ്യായം വായിക്കുന്നതിന് പകരം 17-ാം അധ്യായത്തിന്റെ തുടർച്ച എല്ലാവട്ടവും വായിക്കാൻ ശ്രമിച്ചിരുന്നു. ദൈവമേ, നീ എന്തിനാണ് അത് ചെയ്തത്? അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായത് എന്ന് ഞാൻ ഓർത്തു. ഇതെല്ലാം കൂടി കണ്ടിട്ട് ഞാൻ ഇപ്രകാരം വിചാരിക്കുകയായിരുന്നു, കാരണം യാദൃച്ഛികമായിട്ട് യാതൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ ഇവിടെയുള്ള ഈ സഹോദരന്റെ ആശ്വാസനത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഉറച്ചു നിൽക്കുക എന്ന് പറയുകയും അദ്ദേഹം ഒരു പുരോഹിതനായിരിക്കെ എന്നോട് ഉറച്ചു നിൽക്കുക, ഒരുപക്ഷെ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അതുമാതിരി എന്തോ പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കാൻ പറ്റും എന്ന് ഞാൻ ഓർത്തു. അതിനുശേഷം അവിടെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ഇടിവെട്ട് മാതിരി അതെന്റെ അടുക്കലെത്തി. ഒരുപക്ഷെ ഇത് നിങ്ങൾക്കൊരർത്ഥം ഉണ്ടാക്കി എന്നിരിക്കില്ല, എന്നാൽ എനിക്കതുണ്ടാക്കുന്നു. ലൂക്കോസിന്റെ 4-ാം അധ്യായത്തിൽ യേശു അവൻ വളർന്ന നസറത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഓർക്കുന്നു. അവിടെ വെച്ച് പുസ്തകം വായിക്കുന്നതിന് വേണ്ടി പുരോഹിതൻ അവന്റെ കയ്യിൽ കൊടുക്കുന്നത് നമുക്ക് കാണാം. യേശു പുസ്തകം വിടർത്തിയിട്ട് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ നിന്നും തിരുവെഴുത്ത് വായിച്ചു. അതിനുശേഷം അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. അതിനുശേഷം അവൻ ശ്രോതാക്കളുടെ നേരെ തിരികെയും ചെയ്തപ്പോൾ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ മേൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട് ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ തിരുവെഴുത്ത് വായനയുടെ ഭാഗം എത്രമാത്രം വിശേഷതയുള്ളതായിരുന്നുവെന്ന് നമുക്കറിയാം. കാരണം അവൻ യെശയ്യാവിന്റെ 61-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളുടെ ഒരു ഭാഗം മാത്രം വായിച്ചിരുന്നു. അവൻ ഇത്രയും ഭാഗം മാത്രം വായിച്ചു. അവിടെ ഇപ്രകാരം എഴുതിയിരുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും രോഗികൾക്ക് സൗഖ്യവും കുരുടർക്ക് കാഴ്ചയും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അതിനുശേഷം അവൻ നിർത്തി. അതിനെ തുടർന്ന് എഴുതിയിരുന്നത് ന്യായവിധി കൊണ്ടുവരുന്നതാകുന്നു. അത് അവന്റെ 2-ാമത്തെ വരവിൽ അപേക്ഷിക്കപ്പെടുന്നു. അതാദ്യത്തെ വരവെങ്കിൽ അല്ല. അവൻ നിർത്തിയിട്ട് പുസ്തകം മടക്കി തിരികെ കൊടുത്തിട്ട് അവരോട് ഇന്ന് ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെത്രമാത്രം നേരെയായ ഒരു കാര്യമാകുന്നു. അവിടെ സന്നിഹിതരായിരുന്ന ജനങ്ങളോടും ഉപദേഷ്ടാക്കന്മാരോടും അതെന്തൊരു പ്രസ്താവനയായിരുന്നു. അതായത് ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് അവൻ ജനങ്ങളോട് വ്യക്തമാക്കാൻ അവന് കഴിഞ്ഞിരുന്നു. കാരണം അവൻ ഇവിടെ മശീഹ ആയിരുന്നു എന്നൊരിക്കലും അവർ അത് വിശ്വസിച്ചില്ല. ആ നാഴികയിലേക്ക് അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. അവന്റെ ജനനം മുതൽ അവന്റെ ശുശ്രൂഷയുടെ ഓരോ അംശവും അവൻ എന്തായിരുന്നുവെന്ന് തെളിയിച്ചിരുന്നു. എന്നിട്ടും അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തൊരു പ്രസ്താവനയാകുന്നു! ഒരു വ്യക്തിക്ക് അവന്റെ കണ്ണുകളെ തുറന്നു നോക്കാൻ കഴിയുമെങ്കിൽ ഏത് ദിവസമാണ് അവർ ജീവിക്കുന്നതെന്ന് അറിയുവാൻ കഴിയുമായിരുന്നു. കാരണം അതവന്റെ നാഴികയായിട്ട് തിരുവെഴുത്ത് പ്രകാരവും എല്ലാ പ്രവാചകന്മാരാലും ആ നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നതിനെ കൃത്യമായും ശരിയായ രീതിയിൽ അവൻ നിറവേറുകയായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് ദൈവം പ്രവചിച്ചതുപോലെ തന്നെ കൃത്യമായും അവൻ ഇവിടെ ആയിക്കൊണ്ട് ചെയ്യുകയായിരുന്നു. അത് കാണുന്നതിന് എങ്ങനെ അവർ വിട്ടുപോയി? അവന്റെ ശുശ്രൂഷ എന്തായിരുന്നുവെന്ന് അവിടെ വെച്ച് തന്നെ അവർ അറിയേണ്ടിയിരുന്നു. കാരണം മശീഹ അവിടെ നിന്നിരുന്നു. അവർ അത് അറിയേണ്ടിയിരുന്നു. കാരണം തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്നവൻ പറഞ്ഞു. ഞാൻ ഈ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ആ പുരോഹിതൻ തിരുവെഴുത്ത് വായിക്കാനായി കൊടുത്തപ്പോൾ അതെന്തായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. വചനം വായിക്കപ്പെടുകയും പുരോഹിതന് മടക്കി കൊടുക്കുകയും ചെയ്തു. എന്റെ വിഷയത്തിന്റെ അവസാനത്തെ തിരുവെഴുത്തിൽ നിന്നുള്ള ഉദാഹരണം വിശുദ്ധ ലൂക്കോസ് 17:30 അവിടെ യേശു നാം ജീവിക്കുന്നതായി കാലത്തെ തിരികെ സൂചിപ്പിച്ചിരുന്നു. ധനവാനായ ലാവോദിക്യ കാലഘട്ടമാകുന്നു എന്നിരിക്കലും അഴുകിയ രാഷ്ട്രീയവും സഭാതന്ത്രവും രാജ്യതന്ത്രവും അതിന് കഴിയാവുന്നിടത്തോളം അഴുകി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, ലോത്തിന്റെ നാളുകളിലെ പോലെ അന്ത്യനാളുകളിലുമാകും. അവിടെ അവൻ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. നോക്കുക, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അവിടേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ മൂന്ന് പേരുകളിൽ വന്നിരുന്നു. അവൻ മനുഷ്യപുത്രനെ പോലെ വന്നു. അത് പ്രവാചകനായിരുന്നു. അതാണ് അവൻ ചെയ്തത്. അവൻ തന്റെ ശുശ്രൂഷയെ ഒരു പ്രവാചകനായിരിക്കെ തെളിയിച്ചു കാണിച്ചു. നാം എല്ലാവരും അതറിയുന്നു. നമുക്ക് എല്ലാവർക്കും അതറിയാം. അവൻ ദൈവപുത്രനാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അവൻ മനുഷ്യപുത്രനാണെന്ന് അവൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അവൻ ദൈവപുത്രനാകുന്നു. അതവൻ തിരികെ പോകുകയും പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ അദൃശ്യമായ വ്യക്തിയുമാകുന്നു. എന്നിരിക്കലും അവൻ ദൈവപുത്രനാകുന്നു. 1000 ആണ്ട് വാഴ്ച കാലത്ത് അവൻ തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അത് അവൻ ദാവീദ് പുത്രനാകുന്നു. അവൻ സ്വയം അവനെ തന്നെ ആദ്യമായിട്ട് മനുഷ്യപുത്രനെ പോലെ വെളിപ്പെടുത്തി. അതൊരു പ്രവാചകനാകുന്നു. ഈ കാലത്തും സഭാകാലഘട്ടങ്ങളിൽ കൂടിയും മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രനായും മറ്റുള്ള കാലങ്ങളിൽ കൂടെ ദാവീദ് പുത്രനുമായി വെളിപ്പെടുത്തുന്നു. 3 പുത്രന്മാരാണ്. എന്നാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സഭാകാലഘട്ടത്തിന്റെ അവസാനത്ത് അതത്രമാത്രം കുഴക്കപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ട് അവൻ വീണ്ടും മനുഷ്യപുത്രനായി വെളിപ്പെടും. അതായത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ എന്നവൻ പറഞ്ഞിരിക്കുന്നു. ഇന്നലെ സംഭവിച്ച കുഴപ്പം എത്ര ഉചിതമായതാകുന്നു! നിങ്ങളത് വിട്ടുകളയുകയില്ല എന്ന് ഞാൻ ആശിക്കുന്നു. നമുക്ക് ദൈവപുത്രന്റെ വെളിപ്പാട് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അബ്രഹാമിന് ഒരു പുത്രനെ വാഗ്ദത്തം ചെയ്തിരുന്നു. ഈ വാഗ്ദത്തം നിലവിലാകുന്നതിന് മുമ്പുള്ള അവസാനത്തെ വാഗ്ദത്തം എന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട പുത്രൻ കാണപ്പെടുന്നതിന് മുമ്പ് ദൈവം സ്വയം ഒരു പ്രവാചകനായിട്ട് ശരീരത്തിൽ ഒരു മനുഷ്യനായി വെളിപ്പെട്ടു. അത് കുറച്ചു മുമ്പ് ആരോ പറഞ്ഞു ഞാൻ കേട്ടത് തന്നെയായ എലോഹിമായിരുന്നു. അത് ദിവ്യത്വം ദേഹരൂപത്തിലായി അവനിലായിരുന്നു. അവൻ സർവ്വസമ്പൂർണതയായിരുന്നു. എലോഹിം ദിവ്യത്വത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിലായതാകുന്നു. അതിനുശേഷം അബ്രഹാം അവൻ വരുന്നത് കണ്ടപ്പോൾ അവനെ എന്റെ യജമാനനെ എന്ന് വിളിച്ചു. അവർ മൂന്നുപേരുണ്ടായിരുന്നു. സോദോമിൽ ലോത്ത് രണ്ടുപേരെ കണ്ടപ്പോൾ എന്റെ യജമാനന്മാരെ എന്ന് വിളിച്ചു. അത് വെളിപാടിന്റെ കുറവാണ്. അതുകൊണ്ട് അവൻ ഇവിടേക്ക് വന്നപ്പോൾ അവൻ എപ്രകാരം അവനെ തന്നെ വെളിപ്പെടുത്തി കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ തന്നെ ഈ രീതിയിൽ കൂടെ വന്നിരിക്കെ അദ്ദേഹം ചെയ്തത് എന്നോട് പറയുമ്പോൾ ഈ സഹോദരൻ തന്നെ പ്രവചിക്കുകയും ചെയ്തത് അത് കാണുമ്പോൾ എനിക്കും ഈ കാര്യത്തെ തന്നെ പറയാൻ കഴിയുകയില്ലേ? ഇന്ന് ഈ തിരുവെഴുത്ത് വായിച്ചതിനു ശേഷം എന്താണ് അവൻ ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. മനുഷ്യപുത്രന്റെ നാളിൽ ഒരു മനുഷ്യന്റെയോ ഒരു മനുഷ്യജീവിയുടെയോ നാളുകളിലല്ല, എന്നാൽ മനുഷ്യപുത്രൻ സ്വയം ജനങ്ങളുടെ ഇടയിൽ വീണ്ടും വെളിപ്പെടുമ്പോഴാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ നാഴികയിലെ വാഗ്ദത്തം നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് പൂർത്തിയായിരിക്കുന്നു. അവൻ ഉടനെ തന്നെ സഭയുടെ നേരെ തിരിഞ്ഞിട്ട് അവരോട്, ഒരുപക്ഷെ 10, 12 അല്ലെങ്കിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് നമുക്കറിയില്ല, അവൻ സോദോമിൽ ചെയ്ത അതേ കാര്യം തന്നെ അവൻ ചെയ്തു. ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ മുമ്പിൽ സത്യമായി തെളിയിച്ചിരിക്കുന്നു. എങ്കിൽ സഹോദര സഹോദരി, ഇവിടെയുള്ള പ്രതിനിധികളും ശുശ്രൂഷകരും അങ്ങനെ എന്തെല്ലാമായാലും ദൈവമക്കളായ നാം അവന്റെ വരവിനോട് എത്രമാത്രം അടുത്തായിരിക്കുന്നു. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന തിരുവെഴുത്ത് സോദോമിനെ ആകാശത്തു നിന്ന് അഗ്നി വീണ് കത്തിക്കുന്നതിന് മുമ്പുള്ളതുമായി ഈ ദിവസത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുകയും ആ തിരുവെഴുത്ത് നേരെ നമ്മുടെ കൺമുമ്പിലായി പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ദൈവപുത്രന്റെ വരവിനോട് നാം എത്ര അടുത്തായിരിക്കുന്നു. അവൻ അബ്രഹാമിനോട് കൂടെ ചെയ്തതുപോലെ സഭയെ അതുമായി താരതമ്യപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ തിരുവെഴുത്തിന്റെ വെളിപ്പെടുത്തൽ എത്രയധികം അടുത്തായിരിക്കുന്നു, അത് സഭയോടുള്ള അവന്റെ വാഗ്ദത്തമാകുന്നു. അബ്രഹാമിന്റെ സ്വാഭാവിക സന്തതി എപ്രകാരം പരാജയപ്പെട്ടു പോയി എന്നുള്ളത് നാം കാണുന്നു. എന്നാൽ അബ്രഹാമിന്റെ രാജകീയ സന്തതി, അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രവചനത്തിലുള്ള വിശ്വാസത്താൽ ഇന്ന് ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുന്നു. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം അന്ത്യസമയത്താകുന്നു, നാം അന്ത്യസമയത്തെത്തിയിരിക്കുന്നു. നമുക്ക് വേറൊരു സാദൃശ്യമില്ല. എനിക്ക് തിരുവെഴുത്തുകളെ സാദൃശ്യപ്പെടുത്തേണ്ടതായിരിക്കുന്നു, കാരണം എനിക്ക് വലിയ വാക്കുകളെയും സംഗതികളെയും കൊണ്ടുവരുന്നതിന് അത്രയും വിദ്യാഭ്യാസമില്ല. ഞാനൊരു താരതമ്യതയെ കാണിക്കുന്നു. എന്നാൽ നിഴലിൽ ഞാനത് കാണുമ്പോൾ ഞാൻ ഒരിക്കലും എന്റെ കൈ കണ്ടിട്ടില്ലാതിരിക്കുകയും അതിന്റെ നിഴൽ കാണുകയുമാണെങ്കിൽ എനിക്ക് 5 വിരലുകൾ ഉണ്ടെന്ന് എനിക്കറിയാൻ കഴിയും. അപ്രകാരമാണ് പഴയ നിയമത്തിലുള്ള തിരുവെഴുത്ത് നിഴലുകളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അതെന്താണ് ചെയ്യുന്നത്? അതിതിനെ മുൻകൂട്ടി കാണിക്കുന്നു. സോദോം ഇന്നത്തെ അന്ത്യകാലത്തിന്റെ മുൻകൂട്ടി കാണിക്കലാണെന്ന് യേശു പറഞ്ഞു. സോദോമിനോട് വാഗ്ദത്തം ചെയ്തിരുന്ന അതേ തിരുവെഴുത്തുകൾ, സോദോമിൽ നടന്നുകൊണ്ടിരുന്ന അതേ തിരുവെഴുത്ത് തന്നെ ഈ കാലത്ത് സ്വയമായി വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു. ഇന്ന് നമ്മുടെ മുമ്പിൽ നേരെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് വിട്ടുകളയരുത്. അടുത്ത വർഷം ഞാൻ നിങ്ങളെ ഇവിടെ കാണുകയില്ലെങ്കിൽ അവർ സ്വർണ പടികൾ ചവിട്ടിക്കളയും കയറുമ്പോൾ ഞാൻ നിങ്ങളെ അവിടെ കണ്ടുമുട്ടുമെന്ന് ആശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Thank you. Keep thy hands upon each one of us here, Lord. Protect all of us. Thou art coming soon. And may we be bold and witness as never before. He's coming soon. Hallelujah. Lord, pour out thy Spirit. Send the Holy Ghost and fire. Brand in our hearts, Lord. Impress upon us, Lord, this very thought of thy soon coming. It may be more. It may be night or day. We know he's. Would you lift your hands, everyone? Lift both hands. Worship the Lord. Let him saturate you with his mighty power, with his Spirit, and reveal to you exactly where we are in your heart. Oh.
Father, we are പിതാവേ,
തിരുവെഴുത്തുകൾക്കനുസരണമായി അവസാനത്തെ അടയാളവും സാദൃശ്യവും ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് ഞങ്ങൾ കാണുന്നു. യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ ഇപ്രകാരം ഇത് പറഞ്ഞിരിക്കുന്നു. സോദോമിലായിരുന്നതുപോലെ തന്നെ ലോകത്തെ അതിന്റെ അവസ്ഥയിലും സഭയെ അതിന്റെ അവസ്ഥയിലും ഞങ്ങൾ കാണുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ സഭാസംഘടനകളിൽ നിന്ന് പുറത്തു വരുന്നതും ഈ സ്ഥലങ്ങളിലുള്ള ജീവൻ വിത്തിന്റെ രൂപത്തെ എടുക്കുന്നതിനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങൾ കാണുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളെ എളുപ്പം ഉണർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതൊരു സഹോദരൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം തന്റെ കണ്ണുകൾ അടച്ചപ്പോൾ തന്റെ മുമ്പിലായി തിരുവത്താഴ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഓ ദൈവമേ, ഇതുവരെയും തൊടാത്തതായ തിരുവത്താഴമുണ്ടെന്ന് ഞങ്ങൾ അനുഭവപ്പെടുന്നു. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹമായ ദൈവമേ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു എന്ന മുന്നറിയിപ്പുമായി പോകാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Our editor, Jerry Jensen, would you come up here? His mother-in-law is unconscious right now. He just got news. And they're ministers of the gospel, Four Square ministers. Would we just, he's, I know he's very heavy-hearted. And,
yes, just heard this now.
ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നു. ഇപ്പോഴാണോ അത് കേട്ടിരുന്നത്? അവരിവിടെയുണ്ടോ? ദൂരം ദൈവത്തിന് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അവൻ സർവ്വവ്യാപിയാകുന്നു. ദൈവമാകേണ്ടതിന് അവൻ അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. എന്റെ എളിമയേറിയ ശുശ്രൂഷയിൽ എനിക്കറിയാവുന്നതായ ചില വലിയ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് തന്നെ ടെലിഫോണിൽ കൂടിയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ദൂരം നിന്ന് വിളിക്കുകയും വലിയ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഇവിടെ രോഗികളായവരെ ദൈവം സൗഖ്യമാക്കുമെന്ന് നമുക്കൊരുമിച്ച് യോജിക്കാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ അവരെ പ്രാർത്ഥനയാൽ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഒരാപ്പോസ്തോലൻ തന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അടച്ചുപൂട്ടപ്പെട്ടതായി ഞങ്ങൾ അറിയുന്നു. അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും അടുത്ത ദിവസം അവർ അവനെ ശിരച്ഛേദന നടത്താൻ പോവുകയുമായിരുന്നു. എന്നാൽ ജോൺ മാർക്കിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനാ സഭ നടക്കുകയും ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പിന്തുടർന്ന അഗ്നിസ്തംഭം കാരാഗ്രഹത്തിന്റെ ഉള്ളിലുള്ള അറയിൽ കടക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനാ സഭയുടെ കാരണത്താൽ അത് നേരെ അകത്ത് കടന്നു വരികയും എല്ലാ വാതിലുകളെയും തുറക്കുകയും ആപ്പോസ്തോലനെ സ്വതന്ത്രമായി ശുശ്രൂഷ ചെയ്യുന്നതിന് തെരുവിൽ വീണ്ടും കൊണ്ടുവരികയും ചെയ്തു. ഈ ശുശ്രൂഷകരും മിഷണറിമാരുമായ ആളുകളും ഇപ്പോൾ ബന്ധനത്തിലായിരിക്കുകയും അവർ ബോധം തെറ്റിരിക്കുക പോലും ആകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഓ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷിച്ചത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിപ്പിയും, അത് നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് നീ പറഞ്ഞു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ മഹത്വത്തിനായി കർത്താവെ നീ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അത് കൽപ്പിച്ചിരിക്കുകയും അത് അപേക്ഷിക്കപ്പെടുകയും ഇപ്പോൾ അത് സംഭവിക്കാനും ഇടയാകട്ടെ. ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ അവനോടൊപ്പം വിശ്വസിക്കുക, സഹോദരൻ ഡീമസ്.
I just quickly like to have the men stand up. Brother Argenbright and the international directors, stand up, Brother Miner. Jack Moore, stand up. Clifford Ford, Thorfinn from Seattle, Charles Colonel Young, Annie Christopherson, Turlock, Jasper Engler, I can name you from Hawaiian Islands. My, how he blessed our souls through the other day. Love you. Our U.S. Ambassador, who served under seven presidents, Bill Rowe, William Rowe, God bless Rowe. Dr. Reed, one of our directors, too, God bless Reagan. Earl Brickett, and Brother Branham was given an honorary membership, life membership, fully under his name. One of the few that was voted on by the Board of Directors many years ago. And Carl Williams, we love him so much. And Henry Krause, the plow manufacturer. Jewel Rose, our Secretary of Treasury. Farmer, Frank Boyle, international director. And Brother Derek Prince, how we appreciate his ministry. And so wonderful, and so much. Dr. Stanley from the Catholic, Eastern Catholic, Brother Howard Irvin, so you're back there. Howard Irvin, and we just had your, was it Anna? We just had her stand a moment ago, Howard, while you were with the young people. And I'd like to see that picture, Brother Branham's, 20 years ago. Brother Norwood from Kansas City. Brother Vince Smart from Colorado. Herbert Bonham from Los Angeles. He's one of the directors of Los Angeles chapter, doing the great work there. And Ted Weiss from Pasadena, sitting over there. Corner, did I? Art Wilson here. We didn't have place enough here for him, so he sat with all the ladies. And all the ladies here are directors' wives and all the wonderful people. Did I miss anyone else? Some of the other directors had to go home yesterday. Daryl Hahn and several others had to leave. So let's see these men. We appreciate all their efforts. And there's anybody. Brother Brandon, come here, Brother Brandon.
ഇല്ല ശ്രീമാൻ, ആ നാളുകൾക്ക് ശേഷം സഹോദരന്മാരിൽ വളരെ മാറ്റമുണ്ടായിരിക്കുന്നു.
Between 12 and 15 years ago, Aunt Edith was healed of Raynaud's disease, which I understand is medically incurable. I don't know whether Brother Branham told you the circumstances, and I wonder if I might take just one moment to do so. This is her card that she got for the healing line. She never got in the healing line. She was seated in the second row in the auditorium here in Phoenix. Brother Branham had preached his heart out, was just too exhausted to pray for people, but suddenly looked down at her, looked directly at her, and said, "You can be healed if you want to be." And she went out of that meeting healed and is still healed. Yes, I understand that the disease was incurable, and our physicians here will check me. I'm a layman at medicine, but I understand that it's a disease of the nerves that affects one similar to leprosy. The nerves choke off the blood supply, and eventually the fingers just rot and fall off. There was one medical operation that the surgeon in the East told them they could perform, and that was to cut a nerve up in here, but if they had, she'd have been a vegetable. But God, by His mighty power, has healed her, and she's healed today.
Let's just have her stand up again back there.
Would you stand up, Eddie?
There it is. 20 years later.
ഈ വ്യക്തി അവർ വിട്ടുകളഞ്ഞു. സഹോദരൻ ഷക്കീറിനെ നാം എല്ലാവരും വിലമതിക്കുന്നു. നാം അത് ചെയ്യുന്നില്ലേ? അതെ, നാം എല്ലാവരും ചെയ്യുന്നു.
Visualize the night of you standing by the side of the wall once and watching the people come by and put into the treasury of God. And you've seen this widow come by with just a small amount of money, or just a few pennies of tithing, perhaps had some children at home, but she was interested in the kingdom. There's no doubt that that has been recopied again tonight. There's been many people that's put in practically all they've got right here in this offering, because it has been so placed before us that there is a need and our hearts are in this, Father. I've often thought, perhaps if I'd have been standing there, it'd been me looking at that widow, I'd have run to her and said, "Don't do it, sister. We don't need it." But maybe it would have been wrong. You never told her not to do it. You just stood and watched her do it. Yeah. Or you know, from her heart, you'd repay her for that. Father, I know that you know the intents of every heart that placed in here tonight. And what it's for, it's for the kingdom's sake, Lord, that this work that we're so wonderfully enjoying, this fellowship, Lord, of all of the great denominations of the world, we have feel that we're such a privileged people to be here tonight in the presence of God, feeling this great word coming forth and making manifest, proving God being in our midst. God, give to each and every one here as they have need. We pray now that you'll bless the offering for its intended use. We ask this in Jesus' name. Amen. God bless you.